സുഹൃത്തുക്കളെ, ഈവാനിൻ യാത്രയിൽ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തന്നിട്ടുള്ളത് മൂന്ന് വിഷയങ്ങളാണ്. സിംപ്ലിസിറ്റി, പോവർട്ടി ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, ലാളിത്യം, ദാരിദ്ര്യം, നിർമ്മമത്വം. ഈ മൂന്ന് വിഷയങ്ങളും മാറിവാനി സ്ഥിരമേനി തൻ്റെ രചനകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ജീവിതം കൊണ്ട് സാക്ഷ്യവും വഹിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം നമുക്കെടുക്കാം, സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ലാളിത്യം. ഈ ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികമായ കാര്യത്തെക്കാൾ ഉപരിയായി ബാഹ്യമായ അതിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന്. അത് ശരിയാണ്. തീർച്ചയായിട്ടും സിംപ്ലിസിറ്റിയുള്ള ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന വാഹനം, അയാളുടെ ജീവിത സൗകര്യങ്ങൾ, ഇതൊക്കെ ലാളിത്യം നിറഞ്ഞതായിരിക്കണം. വലിയ ആർഭാടോ ധൂർത്തോ ഉള്ളതായിരിക്കാൻ പാടില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയുടെ ആന്തരികത എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. മാറിവാനി സ്ഥിരമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആന്തരികതയുടെ ബലപ്പെടൽ ആണ് ആത്മീയത എന്ന്. അപ്പോൾ മാറിവാനി സ്ഥിരമേനിയുടെ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ആന്തരിക ഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ്. ആന്തരിക ഭാവത്തെക്കുറിച്ച്, ലാളിത്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രെഡിക്റ്റബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് മുൻകൂട്ടി അയാളുടെ നിലപാടുകൾ, അയാളുടെ ആഭിമുഖ്യങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ ആ ലാളിത്യമുള്ളവനാണ്. അതുപോലെ തന്നെയാണ് അയാൾ അക്സസബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. മാറിവാനി സ്ഥിരമേനിയുടെ വ്യക്തിത്വം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ ആന്തരിക ഭാവത്തെ അദ്ദേഹം ജീവിതം കൊണ്ട് എങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാറിവാനി സ്ഥിരമേനിയുടെ വ്യക്തിത്വവും സാധാരണ നമ്മൾ കാണുന്ന വ്യക്തിത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം അച്ചസ്ഫടിക ജലം പോലെ സുവിദിതമായിരുന്നു, വ്യക്തമായിരുന്നു, സുതാര്യമായിരുന്നു. നമുക്ക് നമ്മുടെ ലാളിത്യം നഷ്ടപ്പെടുന്നത് നമ്മൾ കോംപ്ലക്സിറ്റി ഉള്ളവരാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം സങ്കീർണത ഉള്ളതായി തീരുമ്പോഴാണ്. അകവും പുറവും ഒരുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ലാളിത്യമുള്ള വ്യക്തി. അയാൾ ധരിക്കുന്ന വസ്ത്രത്തെക്കാളോ അയാൾ ഉപയോഗിക്കുന്ന വാഹനത്തെക്കാളോ അയാളുടെ ജീവിത സാഹചര്യങ്ങളെക്കാളോ അയാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്താൻ പറ്റുന്നത് അയാളുടെ സുതാര്യതയാണ്. അതാണ് അയാളുടെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും പറ്റുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായിട്ടൊരു രീതിയിൽ കാണപ്പെടും, എന്നാൽ നമ്മുടെ ആന്തരിക അതിൽ നിന്ന് വ്യത്യസ്തത ഉള്ളതായിരിക്കും. അവസരത്തിനൊത്ത് നിലപാടുകൾ സ്വീകരിക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. സിംപ്ലിസിറ്റിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അകവും പുറവും ഒരുപോലെയാണ്. നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ കാണുക വളരെ വിരളമാണ്. കാരണം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളുടെ സമ്മർദ്ദം അയാളെ പലപ്പോഴും പല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്, നിലപാടുകൾ മാറി മാറി കൈക്കൊള്ളുന്നതിന് ഇടയാക്കും. ഞാൻ വിശ്വസിക്കുന്നു മാറിവാനി സ്ഥിരമേനി സിംപ്ലിസിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാളിത്യം എന്ന് പറയുന്ന പുണ്യം ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ എത്രയേറെ വന്നുകൊള്ളട്ടെ, വ്യക്തിയുടെ സ്വാധീനങ്ങൾ എത്രയേറെ വന്നുകൊള്ളട്ടെ, അദ്ദേഹം തൻ്റെ ആന്തരികമായ നിലപാടിൽ നിന്ന് ഒരിക്കലും മാറി സഞ്ചരിച്ചിരുന്നില്ല. പുനരൈക്യത്തിലേക്ക് നമ്മുടെ സഭയെ കൊണ്ടുവന്നത് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ വലിയ പുണ്യമാണ്. നമുക്കറിയാം അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അംഗമായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് ബഥനി ആശ്രമം സ്ഥാപിക്കുന്നത്. സഭയുടെ മുഖ്യധാരയിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വം, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്വരം ഒക്കെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന വട്ടശ്ശേരൽമാർ ജീവനാശ്വാസി പിതാവുമായി ഉണ്ടായിരുന്ന അവികലമായ ബന്ധം, വിശുദ്ധമായ ആ സ്നേഹബന്ധം, ഗുരുശിഷ്യ ബന്ധം, അത് എത്രയേറെ ആഴമുള്ളതാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സത്യസഭയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ സത്യത്തെ ഹൃദയം കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞ് അതിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾക്ക് അടിപ്പെട്ടില്ല. പലരും ഇന്ന് ചോദിക്കാറുണ്ട്, അദ്ദേഹം തൻ്റെ ഗുരുവിനെ അനുസരിക്കാതിരുന്നില്ലേ? ജീവിതത്തിൽ നമ്മുടെ സിംപ്ലിസിറ്റി ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുവാൻ ഏതെങ്കിലും സത്യത്തിന് സാധിക്കുമോ, ഏതെങ്കിലും വ്യക്തികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. എൻ്റെ ഗുരുവിനോടുള്ള ഭക്തി എനിക്ക് ഏറ്റവും തീവ്രമായിരിക്കുന്ന അവസരത്തിൽ പോലും ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് ഇതുപോലെയുള്ള സ്വാധീനങ്ങൾ എന്നെ പ്രേരിപ്പിക്കുമോ എന്നുള്ള ചോദ്യം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാപൂർവമായ അനുഭവം അത് തന്നെയായിരിക്കാം. നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ, നമ്മൾ ബഹുമാനിക്കുകയും കടപ്പാട് നമുക്കുള്ളതുമായ വ്യക്തികളെ, സ്ഥാപനങ്ങളെ, സഭകൾ നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, ആ സാഹചര്യത്തിനനുസരമായിട്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം സങ്കീർണതയുള്ളതായിത്തീരും. അതിൻ്റെ ലാളിത്യം നഷ്ടപ്പെടും. നിർവചന അതീതമായ രീതിയിൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടെന്നോ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടെന്നുള്ളതിന് ഉപരിയായിട്ട് സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകൾ നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ ലാളിത്യം നമുക്ക് നഷ്ടപ്പെടും. ലാളിത്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞ സത്യമൊന്ന്, അതിലേക്കുള്ള വഴിയൊന്ന്, അവിടെ എത്തിച്ചേരുന്നതിനുള്ള ആഭിമുഖ്യങ്ങൾ ഒന്ന്. ഇതിൽ നിന്ന് മാറ്റം വരുന്ന ഒരു വ്യക്തിത്വം എപ്പോഴും സങ്കീർണതകൾക്ക് മുകളിൽ സങ്കീർണമായിക്കൊണ്ടേയിരിക്കും. മാടിവാനി സ്ഥിരമേനി മുണ്ടൻമലയിൽ നിന്നും ഇറങ്ങി വെണ്ണിക്കുളത്ത് താമസിക്കുന്ന അവസരത്തിൽ അദ്ദേഹം തൻ്റെ ഗുരുവായ വട്ടശ്ശേരൽ മാർ ദിവ്യനാശി ഹോസ്പിതാവിനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹത്തെ പുനരീക്ഷ ശ്രമങ്ങളിൽ നിന്ന്, സംരംഭങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഗുരു ശ്രമിക്കുന്നുണ്ട്. വേദനാജനകമായൊരു അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. എന്നാൽ തൻ്റെ അകത്ത് ഉള്ളത്തിൽ ബോധ്യപ്പെട്ട ഒരു സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് ഗുരുവിന് പോലും സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം, ലാളിത്യം, അറിഞ്ഞ സത്യത്തെ ഗാഢമായി സ്നേഹിക്കുന്ന നിലപാട് അത്രയധികം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ലാളിത്യം എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രമോ അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോ വെച്ച് നിർണ്ണയിക്കേണ്ടതല്ല, അയാളുടെ മനസ്സിൻ്റെ ഏകധാനതയാണ്. അറിഞ്ഞ സത്യത്തിൽ നിന്ന് മാറിപ്പോകാതെ ഉള്ളിലുള്ള ആന്തരികത, ആത്മീയതയെ പിൻചൊല്ലുവാനുള്ള ആർജവത്വം നിറഞ്ഞ വ്യക്തിയെ മനസ്സിലാക്കുന്നതിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപക്ഷേ മറ്റനേകം പേരാൽ തെറ്റിദ്ധരിക്കാനിടയായാൽ പോലും ലളിതമായ ഒരു ശൈലി ജീവിതത്തിലുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉള്ളിലുള്ളതാണ് പുറത്തുണ്ടാവേണ്ടത്, വിശ്വസിക്കുന്നതാണ് ജീവിക്കേണ്ടത്, ബോധ്യമുള്ള കാര്യങ്ങളാണ് ഉറക്കെ പറയേണ്ടത്. ഒരു കാര്യത്തിൽ ബോധ്യമുണ്ടായിരിക്കുകയും മറ്റനേകം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും മറ്റ് പല കാര്യങ്ങൾ ജീവിക്കുകയും ഒരു കാര്യത്തിൽ അടിയുറച്ചു നിൽക്കാനാവാതെ വരികയും ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് സിംപ്ലിസിറ്റി എന്ന പുണ്യമുണ്ടെന്ന് പറയാൻ സാധിക്കുക? മാടിവാനി സ്ഥിരമേനിയുടെ ജീവിതം വളരെ സിമ്പിളാണ്. അദ്ദേഹം സത്യത്തെ അറിഞ്ഞു, സത്യത്തിലേക്ക് പോയി, സത്യത്തെ ആശ്രയിച്ചു, സത്യമായ ദൈവത്തെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. അത്ര ലളിതമായ നിർവചനം മാടിവാനി സ്ഥിരമേനിയുടെ ജീവിതത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഈ ആന്തരികതയും അദ്ദേഹത്തിൻ്റെ ബാഹ്യപരമായ കാര്യങ്ങളും ഒരുപോലെ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. മാടിവാനി സ്ഥിരമേനിയുടെ ലാളിത്യത്തെക്കുറിച്ച് അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഒരു സന്യാസി എന്ന നിലയിൽ അവിടെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പുണ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ദാരിദ്ര്യവ്രതം. നമുക്കറിയാം ദാരിദ്ര്യം അതിൽ തന്നെ ഒരു തിന്മയാണ്. ഈ ദാരിദ്ര്യത്തെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനാണ് സഭ ശ്രമിക്കുന്നത്, ലോകത്തിലുള്ള അനേകം ധർമ്മ സംഘടനകൾ ശ്രമിക്കുന്നത്, എല്ലാ ഭരണകൂടങ്ങളും ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനാണ്. ആ ദാരിദ്ര്യമല്ല മാടിവാനി സ്ഥിരമേനി ജീവിതത്തിൽ സന്യാസി എന്ന നിലയിൽ വ്രതമായിട്ട് സ്വീകരിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇങ്ങനെ വെറും ഇല്ലായ്മയല്ല, ഒരു ഉള്ളായ്മയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. എന്താണ് മാറിവാനി സ്ഥിരമേനിയുടെ ജീവിതത്തിലെ സുകൃതമായ ദാരിദ്ര്യം? ലോകത്തിലെ എല്ലാ സമ്പത്തുകളും വേണ്ടെന്ന് വെക്കുകയും ആ സമ്പത്തുകൾ വേണ്ടെന്ന് വെക്കുക മാത്രമല്ല, അതിനു പകരം ഏറ്റവും വലിയ സമ്പത്തായ ദൈവത്തെ സ്വന്തം സമ്പാദ്യമായി കരുതുകയും ചെയ്യുന്ന വ്രതത്തിനാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ബൈബിളിൽ തന്നെ കാണുന്ന ഏറ്റവും വലിയ പരമവുമായ ഒരു ഉപദേശവും ഇതുതന്നെയാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് നിയമാവർത്തനത്തിൽ, ആദ്യത്തെ സമർപ്പിതർ സന്യാസികളായ ലേവിയെക്കുറിച്ച് പറയുമ്പോൾ നിയമാവർത്തന പുസ്തകം 10:9 നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വാഗ്ദത്ത് നാട് മുഴുവൻ 12 ഗോത്രങ്ങൾക്ക് വിഭജിക്കുകയാണ്. മനാസേക്കിയത്, യൂദയാക്കിയത്, നഫ്താലിക്കിയത്, ഇങ്ങനെ ഓരോ കൂട്ടർക്ക് അത് വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ലേവ്യരിലേക്ക് വരും. അവർ കർത്താവിനെ സമർപ്പിതരാണ്. ഈ കർത്താവിൻ്റെ സമർപ്പിതരുടെ അവകാശത്തെപ്പറ്റി പറയുമ്പോൾ ബൈബിൾ സാക്ഷിക്കുന്നു, നിയമാവർത്തന പുസ്തകത്തിൽ ലേവിക്ക് തൻ്റെ സഹോദരങ്ങളോടൊത്ത് ഒരവകാശവുമില്ല. വാഗ്ദത്ത ഭൂമിയിൽ, അതായത് ഇസ്രായേൽ ദേശത്തേക്ക് അവർ ഒരു സെൻറ്റ് ഭൂമി പോലുമില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് എന്തെന്നാൽ അവരുടെ കർത്താവായ യഹോവയാണ് അവരുടെ അവകാശം, അവരുടെ സമ്പത്ത്. ഈ കാര്യം ബൈബിളിൽ കുറഞ്ഞ തവണ ഒരു 10 സ്ഥലത്തെങ്കിലും പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം വരെ അത് പറയുന്നുണ്ട്. ലേവ്യർക്ക് തങ്ങളുടെ സഹോദരങ്ങളോടൊത്ത് ഒരവകാശവുമില്ല, കാരണം അവരുടെ കർത്താവായ ദൈവമാണ് അവരുടെ സമ്പത്ത്. അപ്പോൾ ലോകത്തിലെ എല്ലാ സമ്പത്തും വേണ്ട എന്ന് വെച്ചിട്ട് ദൈവത്തെ മാത്രം സമ്പാദ്യമായി സ്വീകരിക്കുന്ന സുഹൃതമാണ് ദാരിദ്ര്യവ്രതം. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു തൻ്റെ പഠിപ്പീരുകളിൽ പറയുന്നുണ്ട്, നിൻ്റെ സമ്പത്ത് എവിടെയായിരിക്കുന്നുവോ അവിടെയാണ് നിൻ്റെ ഹൃദയം. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പുതിയ നിയമത്തിലെ സമർപ്പിതരാണവർ. ആ അവസരത്തിൽ യേശു പറയുന്നത് എന്താണ്? മടിശീല വേണ്ട, വടിയെടുക്കരുത്, ചെരുപ്പെടുക്കരുത്, അങ്ങനെ യാതൊരു സമ്പാദ്യവുമില്ലാതെ ദൈവം മാത്രം സമ്പാദ്യമാക്കി അവർക്ക് കൊടുത്തിട്ടാണ് അവരെ അയക്കുന്നത്. അപ്പോൾ യേശു പറയുന്ന ഈ കാര്യം പുതിയ നിയമത്തിലെ മാത്രം കാര്യമല്ല, പഴയ നിയമത്തിൽ തുടങ്ങുന്ന ഒരു കാര്യമാണ്. ദൈവരാജ്യം സമ്പാദിക്കുന്നതിനെ പറ്റിയുള്ള ഉപമയിൽ പറയുന്നത്, ഒരു വലിയ നിധി വയലിൽ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ നിധിയുള്ള വയൽ വില കൊടുത്ത് വാങ്ങുകയാണ്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അയാൾ ഇത് വാങ്ങിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് ദാരിദ്ര്യവ്രതത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് മറ്റെല്ലാ സമ്പത്തുക്കളും ഉപേക്ഷിച്ച ശേഷം ദൈവത്തിങ്കിലേക്ക് എത്തുന്നവൻ്റെ ഒരു വലിയ നിലപാടാണ് ദാരിദ്ര്യവ്രതം. അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാകുന്നു എന്ന് അർത്ഥം. അതുകൊണ്ടാണ് മാറിവാനെ സിനിമയിൽ പറഞ്ഞത്, ദൈവസേവനത്തേക്കാൾ അഭികാമ്യം ദൈവ സമ്പാദനമാണ്. പിന്നീട് അദ്ദേഹം സന്യാസികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു കാശ് ധനമുള്ള സന്യാസി ഒരു കാശ് വിലയുള്ളവനല്ല. മാറിമാനിസ് തിരുമേനി വിശുദ്ധ അഗസ്തനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, ദൈവം സമ്പാദ്യമായിട്ടുണ്ടായിരിക്കെ മറ്റെന്തെങ്കിലും കൂടി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അത്യാഗ്രഹിയാകുന്നുവെന്ന്. ഇത് സന്യാസികൾക്ക് മാത്രമല്ല, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഏവർക്കും അത് ബാധകമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈവമാണ് സമ്പാദ്യം. ഈ ദൈവത്തെ സമ്പാദ്യമായി കിട്ടിയവനെ മറ്റെന്തെങ്കിലും കൂടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് അത്യാഗ്രഹമാണ് എന്നാണ് നമ്മുടെ പിതാവായ മാറിയുവാൻ സ്ഥിരമേനി നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമമത്വം. ഇത് വളരെ ഉയർന്ന ഒരവസ്ഥയാണ്. ആത്മീയ ജീവിതത്തിൽ ഒരു പക്ഷേ ചുരുക്കം ചിലർക്ക് മാത്രം ചെന്നെത്താനാകുന്ന ഒരു ആത്മീയ തലമാണ് ഈ സുഹൃതം അല്ലെങ്കിൽ ഈ പുണ്യം. അത് പ്രാപിക്കുവാൻ സാധിക്കുന്നത് ഒരു വലിയ പരിവ്രാജക സിദ്ധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാറിവാനിസ് തിരുമേനി തൻ്റെ ജീവിതം കൊണ്ട് ആർജിക്കാനും ഒരു പക്ഷേ മരണത്തിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹം അത് പറയുന്നുമുണ്ട്. ഈ രീതിയിൽ താൻ ഒരു പരിവ്രാജകനാണ് എന്നുള്ള കാര്യം. എന്താണ് ഈ നിർമമത്വം? ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ സമ്പത്ത് ഉപയോഗിക്കണം, വസ്തുവകകൾ ഉപയോഗിക്കണം. അതിൻ്റെ പ്രായോഗിക അല്ലെങ്കിൽ അതിൻ്റെ വ്യാവഹാരിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റേതായ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ആത്മീയതയിലേക്കൊരു കടന്നുകയറ്റം അതുവഴിയായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് പുണ്യങ്ങളും ഇല്ലാതാവും. ഒന്ന് സിംപ്ലിസിറ്റി, രണ്ടാമത്തേത് പോവർട്ടി. ദാരിദ്ര്യവും അതുപോലെ തന്നെ ലാളിത്യവും നമുക്ക് നഷ്ടപ്പെടുന്നത് നാം ഇടപെടുന്ന സാഹചര്യങ്ങളും വസ്തുക്കളും വ്യക്തികളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറുമ്പോഴാണ്. അവിടെയാണ് നിർമമത്വം അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് നമ്മളെ ബലപ്പെടുത്തേണ്ടത്. മാറിവാനി സ്ഥിരമേനി സന്യാസികളെക്കുറിച്ച് പറയുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, വള്ളം വെള്ളത്തിലാണ്, എന്നാൽ വെള്ളം വള്ളത്തിലാവാൻ പാടുള്ളതല്ല. നമുക്കറിയാം ഒരു കപ്പൽ, ബോട്ടോ, വഞ്ചി ഒക്കെ 365 ദിവസവും വർഷം മുഴുവൻ അത് വെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാകുന്ന എപ്പോഴാണ്? പുറത്ത് കിടക്കുന്ന ഈ വെള്ളം വള്ളത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വള്ളം മുങ്ങിപ്പോകും. ക്രിസ്തീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. നാം ക്രൈസ്തവരെല്ലാവരും ഈ ലോകത്തിലാണ് ജീവിക്കുക. നമുക്ക് വേണ്ടി മറ്റൊരു പ്ലാനറ്റ് ഗ്രഹങ്ങളൊന്നുമില്ല. ഈ ലോകത്ത് തന്നെ നമ്മൾ ജീവിക്കണം. പക്ഷെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റേതല്ലാതായിരിക്കുക. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ഡു നോട്ട് ബിലോങ് ടു ദ വേൾഡ്. ഇതിന് ഈ മൂന്നാമത്തെ സുഹൃതം നിർമ്മമത്വം പരിശീലിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ കൈയാളും. സമ്പത്ത് കൈകാര്യം ചെയ്യും. സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സമ്പത്ത് നമ്മളെ വിഴുങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പണത്തിന് അടിമകളാകും. നമ്മൾ അധികാരം കൈയാളും. പക്ഷെ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ധാർഷ്ട്യമുണ്ടാകും. സഹോദരങ്ങളെ നമ്മൾ അടിമകളായിട്ട് കണക്കാക്കും. അതുകൊണ്ട് അധികാരമായാലും സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത് സത്യമാണ്. ആ അവസരത്തിൽ ഇവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി നമ്മളെ നശിപ്പിച്ചാലോ, നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്തിയാലോ, ഡിറ്റാച്ച്മെൻ്റ് ആവശ്യമാണ്. ഭഗവത്ഗീതയിൽ സംഖ്യായോഗത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഒരുവന് സ്ഥിതപ്രജ്ഞനാകുന്നത് എപ്പോഴാണ്? ദുഃഖങ്ങളിൽ വ്യാകുലനാകാതിരിക്കുക, നേട്ടങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും നിർമ്മമത്വമുള്ളവനായിരിക്കുക. ഇതുതന്നെയാണ് മാറിവാനി സ്ഥിരമേനി തൻ്റെ അന്ത്യസന്ദേശത്തിൽ പറയുന്നുണ്ട്. അത്ഭുതം തോന്നും ഈ ഭാരതീയമായ നിലപാട്. ഒരു ഭാരതീയ സന്യാസി എന്ന നിലയിൽ അദ്ദേഹം ജീവിതാവസാനത്തിൽ എങ്ങനെയാണ് ഉറക്കം പറയുന്നത്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, വിജയങ്ങളിൽ എനിക്ക് സന്തോഷം ഇല്ല, പരാജയങ്ങളിൽ എനിക്ക് ദുഃഖവുമില്ല. അങ്ങനെ സ്ഥിതപ്രജ്ഞനായ ഒരു മാറിവാനി സ്ഥിരമേനിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് കാണുന്നത്. ഒരു ഫലമണിഞ്ഞു നിൽക്കുന്ന യാത്രയുടെ പര്യവസാനത്തിൽ ഈ മൂന്നാമത്തെ സുഹൃതം സ്വന്തമാക്കിയവനാണ് ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനി. നാം ഏത് ജീവിത സാഹചര്യങ്ങളിൽ ആയിക്കൊള്ളട്ടെ, പിതാവിൻ്റെ ജീവിതം നമ്മളോട് പറയുന്ന ഒരു വലിയ കാര്യം ഇതാണ്. നമ്മൾ സമ്പത്ത് ഉപയോഗിച്ചു കൊള്ളുക, എന്നാൽ സമ്പത്തിന് അടിമയാകാതിരിക്കുക. അധികാരം നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ട് വരും, പക്ഷേ അധികാരത്തിന് അടിമയാകാതിരിക്കുക. വ്യക്തികളോട് നമ്മൾ ഇടപഴകേണ്ടി വരും, പക്ഷേ ആ വ്യക്തിത്വങ്ങൾ നമ്മളെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കാതിരിക്കണം. ഏത് സാഹചര്യത്തിലായിരുന്നാലും ആഴത്തിൽ നങ്കൂരമുറക്കപ്പെട്ട കപ്പൽ പോലെ ദൈവത്തിൽ നങ്കൂരമുറപ്പിക്കപ്പെട്ടവനായിട്ട് നിലകൊള്ളാൻ, അചഞ്ചല ഹൃത്തനായിട്ട് നിലകൊള്ളാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ആത്മീയതയിൽ നിർമ്മമത്വം പാലിക്കുന്നവൻ. മാറിവാനി സ്ഥിരമേനി മുണ്ടൻമലയിലെ 400 ഏക്കർ സ്ഥലം ഉപേക്ഷിച്ചിറങ്ങിപ്പോകുന്നത് ആ നിർമ്മമത്വം കൊണ്ടാണ്. എന്നാൽ മുണ്ടൻമലയിലായിരിക്കുന്ന അവസരത്തിൽ അവിടെ അദ്ദേഹം നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, കൃഷിവകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അതൊന്നും കടന്നിട്ടില്ല. ഉപേക്ഷിച്ചു പോരുന്നതിൻ്റെ പ്രയാസമുണ്ടായില്ല. അദ്ദേഹം കോട്ടയം MD സെമിനാരി ഹൈസ്കൂൾ പ്രിൻസിപ്പളായിരുന്നപ്പോൾ കോട്ടയത്തെ കിരീടം വെക്കാത്ത രാജാവായിട്ട് അദ്ദേഹം കഴിഞ്ഞ കാലം. എന്നാൽ ആ ജീവിത സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ്, അതിനെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സറാംപൂരിലേക്ക് പോകുന്നത്. സറാംപൂരിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രൊഫസറായിട്ട് അദ്ദേഹം അറിയപ്പെടുകയും മലയാളി സമാജത്തിൻ്റെ ആയുഷ്കാല പ്രസിഡന്റായിട്ട് അദ്ദേഹം അവരോധിക്കപ്പെടുകയൊക്കെ ചെയ്ത കാലം. ഒരുപാട് പ്രതിഫലം അവിടുന്ന് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. എന്നാൽ ആ മഹത്വമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് സന്യാസത്തിൻ്റെ പർണശാലയിലേക്ക്, മുണ്ടൻമലയിലേക്ക് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കടന്നു ചെന്നത്. എന്നാൽ അവിടെയുള്ള 400 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞ് ധാരാളം കൃഷിവകകളും സമ്പത്തുമൊക്കെ ആയിക്കഴിയുമ്പോൾ സത്യത്തെ തിരിച്ചറിഞ്ഞ വേളയിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചരിത്രം നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം ദരിദ്രനായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് അദ്ദേഹം വീണ്ടും വളർച്ചയുടെ പടവുകൾ താണ്ടുകയും തിരുവനന്തപുരം നഗരം തന്നെ, കേരളം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരത്തിനായി കാതോർക്കുകയും ചെയ്ത കാലവും നമുക്കറിയാം. അങ്ങനെ നേട്ടങ്ങൾ ഒന്നൊന്നായി കീഴടക്കി, വിജയങ്ങൾ ഓരോന്നായി സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലമെടുത്തപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി 4 ബദനി ആശ്രമത്തിൻ്റെ ഒരു കൊച്ചുമുറിയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ ഒരു ഭാവം എന്ന് പറയുന്നത് ഈ നിർമ്മമത്വമാണ്. ഓരോ അവസ്ഥയിലും ദൈവം അദ്ദേഹത്തെ വാനോളം ഉയർത്തിയെങ്കിലും ആ നേട്ടങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ ദൈവം ആവശ്യപ്പെട്ട അവസരങ്ങളിൽ അബ്രഹാം തൻ്റെ ഏകജാതനെ ബലി കഴിച്ചതുപോലെ ഓരോന്നായിട്ട് ബലി കഴിച്ച് അദ്ദേഹം തൻ്റെ ജീവിതയാത്ര തുടരുകയും ആ യഥാർത്ഥ നിർമ്മമത്വത്തിൻ്റെ പുണ്യത്തിൻ്റെ ചൈതന്യം മരണത്തിൻ്റെ വിനാഴിക വരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത മഹാത്മാവാണ് ദേവദാസൻ മാർ ഇവാനിയസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം സാക്ഷ്യം വഹിച്ച ഈ മൂന്ന് പുണ്യങ്ങൾ, ലാളിത്യം, ദാരിദ്ര്യം, നിർമമത്വം, നമുക്കെന്നും പ്രചോദനമായി തീരട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ, മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ.